കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സുവിശേഷ വേദിയിൽ ആയിരിക്കുന്ന ബഹുമാനീയരായ കർത്താവിന്റെ വിലപ്പെട്ട പ്രത്യുൽഭാർക്കും എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും പൈതങ്ങൾക്കും ദൈവത്തെ ഭയപ്പെടുകയും സുവിശേഷത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഏവർക്കും എന്റെ നിഷ്കളങ്കമായ വന്ദനം ഞാൻ ആദ്യമായി അറിയിക്കും. നമ്മൾ സന്ധ്യ മുതൽ ദൈവത്തിന്റെ നിർമ്മലമായ വചനങ്ങൾ അതിന്റെ തനിമയിൽ കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇനിയും ഞാൻ പ്രസംഗിച്ചാലും മറ്റൊരാൾ പ്രസംഗിച്ചാലും ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് അതേ കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം മുൻകൂറായി നിങ്ങളെ അറിയിക്കുന്നു, എത്ര വചനം കേട്ടാലും വചനം കൈക്കൊണ്ടവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ പാളയത്തിൽ രാവിലെ സമയം ധാരാളം മന്ന പൊഴിഞ്ഞു വീഴാറുണ്ട്. അളവില്ല, എന്നാൽ പെറുക്കി അതിനെ അനുഭവമാക്കുന്നവർക്കാണ് അതുകൊണ്ട് പ്രയോജനം. ഇന്ന് അനേകം ആളുകൾ കാതുകൾ കൊണ്ട് ദൈവവചനം സ്വീകരിക്കുമെങ്കിലും അവരുടെ കരളിലേക്ക് അവരുടെ ആത്മാവിലേക്ക് അത് കയറുന്നുണ്ടോ എന്നുള്ളത് ദൈവം വിധിക്കട്ടെ. ഞാൻ ദീർഘമായൊരു സമയം പ്രസംഗിക്കുന്നില്ല, ചില ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്നു. ഒരു ദൈവപൈതലിന്റെ ആത്മീയ വിഷയങ്ങളുടെ എല്ലാം പാഠപുസ്തകം അവന്റെ ടെക്സ്റ്റ് ബുക്ക് വേദപുസ്തകമാണല്ലോ. അതുകൊണ്ട് ഞങ്ങള് ദൈവവാക്യങ്ങൾ ആധാരമായി വായിച്ചിട്ട് മാത്രമേ സാധാരണ പ്രസംഗിക്കാറുള്ളൂ. പ്രസിദ്ധമായ റോമാ ലേഖനത്തിൽ നിന്ന് ഒരു കുറിവാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പ്രിയപ്പെട്ടത് ആരെങ്കിലും ഒന്ന് ഉച്ചത്തിൽ വായിച്ചാൽ സന്തോഷമായിരുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ 2 വാക്യങ്ങളാണ്, 24-25. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് 2 വേഴ്സസ്. അയ്യോ ഞാൻ
അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ഒരു നിലവിളിയും ഒരു സന്തോഷവും ഒന്നിച്ച് ചേർത്തിരിക്കുന്ന ഒരു വാക്യമാണ്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. മുമ്പേ പി ആർ ബി പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ താറുമാറാക്കി എന്നുള്ള വാക്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. അതുപോലെയുള്ള ഒരു പദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അരിഷ്ട മനുഷ്യൻ. കൊച്ചു പ്രായത്തിൽ ഒന്നും അറിയാൻ വയ്യാത്ത പ്രായത്തിലൊക്കെ ഞാൻ അന്നും വേദോത്സവം വായിക്കുമായിരുന്നു. പക്ഷെ അന്ന് അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അരിഷ്ടം വാങ്ങിച്ചു കുടിക്കുന്ന മനുഷ്യൻ എന്നാണ് എന്റെ പൊട്ടുബുദ്ധിയിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ കുറഞ്ഞ പക്ഷം വായിക്കുന്ന ഒരാൾ നല്ലയാം, ഓ റച്ചറ്റ് മാൻ ദറ്റയാം. റച്ചറ്റ് മാൻ എന്ന് പറഞ്ഞാൽ ഒരു രോഗി, സകല ഈ വൈദ്യന്മാരും കൈവെടിഞ്ഞ് സകല വൈദ്യശാസ്ത്രങ്ങളും തോറ്റ് പുരോഗതി പ്രാപിക്കുകയുമില്ല, ചാകുകയുമില്ല, മിക്കവാറും ആ അവസ്ഥയിൽ കിടക്കുന്ന ഒരാളിനെ അരിഷ്ട മനുഷ്യൻ എന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെയുള്ള നിലവിളിയുടെ ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലുണ്ട്. അതിൽ 2 പ്രത്യേക സന്ദർഭങ്ങൾ എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അത് ഈ സമയത്തിനുള്ളിൽ ഒന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്ന് പൗലോസ് ഇവിടെ ഉദ്ധരിച്ച ആ നിലവിളി തന്നെയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. പൗലോസ് ഒരിക്കൽ വലിയ അറിവുള്ളവനും ആചാരാനുഷ്ഠാനങ്ങളിൽ തൽപരനും ഒക്കെ ആയിരുന്നെങ്കിലും അതേസമയം തന്നെ താനൊരു പാപിയായിരുന്നു, അല്ലെങ്കിൽ തന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപികളിൽ ഒന്നാമനായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. തന്റെ പാപത്തെ നീക്കാൻ ന്യായപ്രമാണത്തിനോ റോമൻ പൗരത്വത്തിനോ തനിക്കുണ്ടായിരുന്ന ഒന്നിനും അതിനുള്ള കഴിവ് ഇല്ലായിരുന്നു. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ താനൊരു പാപിയായി. ഒരു പാപിയുടെ ദയനീയമായ അവസ്ഥയാണ് ഒരു നിലവിളിയായിട്ട് നമ്മളിവിടെ അതേ കേൾക്കുന്നത്. ഒത്തിരി സമയം എടുത്ത ഒരു ബൈബിൾ ക്ലാസ് ആയിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ ആദമിനെ സൃഷ്ടിച്ചപ്പോൾ നിലവിളിക്കുന്നവനായിട്ടല്ല അവനെ സൃഷ്ടിച്ചത്, സന്തുഷ്ടനായി സംതൃപ്തനായി അങ്ങനെ ഒരു തികഞ്ഞ അവസ്ഥയിലാണ് അവനെ ആക്കിയത്. ദൈവം വന്നാൽ ഉടനെ ദൈവത്തെ ഫേസ് ചെയ്യാൻ, ഓടിച്ചെന്ന് സ്വീകരിക്കാൻ കരുത്തുള്ള മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ ഒരു ദിവസം ദൈവം അവനെ തേടി ചെന്നപ്പോൾ, ഞാൻ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയാണെന്നാണ് അവന്റെ മറുപടി. മനുഷ്യനിൽ ഭയം ആദ്യമായി കടന്നുകൂടി. പ്രൈസലോ, അതിന്റെ കാരണം ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് അവൻ അന്യപ്പെട്ടുപോയി എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ ദൈവത്തോട് ചേർന്നിരിക്കുന്നിടത്തോളം സമയം, മുമ്പേ നമ്മൾ കേട്ടതുപോലെ, പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് അകലും തോറും തൊട്ടതെല്ലാം നമുക്ക് കഷ്ടവും നഷ്ടവും. ഞാൻ ഓർക്കുന്നു, ഈ ആദമിന് വന്ന ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതായത് ദൈവത്തെ അഭിമുഖീകരിക്കാനുള്ള തന്റെ ഇടമില്ലായ്മ, അതവന്റെ തലമുറയിലേക്കും കടന്നു. പ്രൈസ് ദ ലോർഡ്. മൂത്ത മകനായ കായേനിൽ അത് ശക്തിയായി വ്യാപരിച്ചു. പാപത്തിന്റെ ആഫ്റ്റർ ഇഫക്ട്സ്, അല്ലെങ്കിൽ അതിന്റെ തിരിച്ചടികൾ പലതുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും രണ്ടും ഒന്നും അല്ല. ഒരു പാപി സാധാരണഗതി നമ്മളൊക്കെ പറയാറുണ്ട്, ഓ അവനിപ്പോ ഒരു പാപിയായിട്ടാണ് ജീവിക്കുന്നത്, അവൻ ആരാധനയ്ക്കൊന്നും പോവുകയില്ല എന്നൊക്കെ ചിലരൊക്കെ നമ്മൾ പറയാറില്ലേ. ആ ആശയം നമ്മളൊന്ന് തിരുത്തണം. പാപികൾ നല്ല ഒന്നാന്തരമായിട്ട് ആരാധനയ്ക്ക് പോകും. പ്രൈസ് ദ ലോർഡ്. ആരാധിക്കാതിരിക്കുന്നതല്ല പാപിയുടെ ലക്ഷണം. പിന്നെന്താണ്? കായനെ തന്നെ ഈ കൊച്ചു സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിക്കാം. അത് പറയുമ്പോ ഞാൻ പലപ്പോഴും എന്റെ ജീവിതത്തോട് തൊട്ടുള്ള ഒരു കാര്യം പറയാറുണ്ട്. ആദ്യം താഴ്ത്തിക്കെട്ടാനൊന്നും പറയുന്നതല്ല, നിങ്ങൾ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നേ ഉള്ളൂ. ഞാൻ ഒരിക്കല് ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. എന്നെ ഒരു വീട്ടിൽ വിളിച്ചോണ്ട് പോയി. അവിടെ ഞാനിവിടെ താമസിക്കുകയാണ് വീട്ടില്. അപ്പൊ ആ വീട്ടിലുള്ളവരൊക്കെ എന്നെ ആദ്യം കാണുക. അവിടുത്തെ ആ സഹോദരി വലിയ സന്തോഷത്തോടെ കൂടെ എനിക്കൊരു കപ്പ് ചായ കൊണ്ടേ ഇന്ന് തന്നു, ഞാൻ ഇരുന്നത് കുടിക്കുക. അപ്പൊ താൻ എന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് കുറെ നേരം ഇരുന്നു. എന്റെ മുഖത്തിന്റെ ഭാവ വ്യത്യാസം കൊണ്ടോ എന്തോ എന്നോട് ചോദിച്ചു, ഷുഗർ ഉണ്ടോ എന്ന്. ഞാൻ തിരിച്ചു ചോദിച്ചു, ഇവിടെ ഷുഗർ ഉണ്ടോ എന്ന്. എന്താ കാര്യമെന്ന് ചിലർക്കെങ്കിലും മനസ്സിലാക്കാണ്. ഉപദേശിമാർക്കെല്ലാം ഷുഗർ ഉണ്ടെന്നുള്ള ഒരു സങ്കല്പം ഈ സഹോദരിയുടെ അകത്തും കടന്നു. അത് എന്റെ മേൽ ചുമത്തി. അതുകൊണ്ട് എന്നോട് ചോദിക്കാതെ വിത്തൗട്ട് കൊണ്ട് തന്നിരിക്കുക. ഞാൻ എന്താ മീൻ ചെയ്യുന്നതെന്ന് കുറച്ചുപേർക്കെങ്കിലും മനസ്സിലാക്കാണെന്ന് തോന്നുന്നു. നല്ല തങ്കപ്പെട്ട ഒരു സഹോദരിയാണ്. ഞാൻ ആ സൗകര്യം ഒരു കുറ്റവും പറയില്ല, പക്ഷെ ഒരു ചെറിയ ബുദ്ധിമോശം വന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരാളിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ, ഭക്ഷണ വിഷയത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള പ്രത്യേകതകളോ എന്തെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുന്നത് എന്നെക്കുറിച്ച് മാത്രമല്ല ആരെക്കുറിച്ചും അത് നന്നായിരിക്കും. ആരാധന വിഷയത്തിൽ, ചായയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ആരാധന എന്ന് പറയുന്ന വിഷയത്തിൽ കായൻ പിന്നോക്കം നിന്ന് നല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറെടുത്തെന്ന. പക്ഷി ആരെ ആരാധിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആരാധിക്കാൻ അവൻ തയ്യാറായില്ല. അവന്റെ മനോബോധ്യം അനുസരിച്ച്, അവന്റെ അനുമാനങ്ങളും നിഗമനങ്ങളും അനുസരിച്ച് അവൻ ദൈവത്തെ അനുസരിക്കാൻ ആരാധിക്കാൻ തയ്യാറായി. കൊടുക്കുന്നതൊക്കെ ദൈവം സ്വീകരിക്കണം എന്നുള്ളതാണ് അവന്റെ കാഴ്ചപ്പാട്. പ്രൈസ് ദ ലോർഡ്. അതൊന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണത്. ആരാധന എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അതിന് ഉപയോഗിക്കുന്ന വാക്ക് എല്ലാവർക്കും അറിയാം, വർഷിപ്പാണ്. വർഷിപ്പ് ഒത്തിരി പദങ്ങൾ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. വർത്തുഷിപ്പ് എന്നുള്ള വാക്കിൽ നിന്നാണ് വർഷിപ്പ് വന്നത്. ദൈവം അർഹിക്കുന്നത്, അവന് കൊടുക്കുന്നതാണ് ആരാധന. പ്രൈസല്ലോ, ദൈവം അർഹിക്കുന്നത്, അവന് കൊടുക്കേണ്ടത്, അവന് കൊടുക്കുന്നതാണ് ആരാധന. ദൈവം എന്താ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കാതെ നമ്മളത് കൈകാര്യം ചെയ്താലോ? 51-ാം സങ്കീർത്തനത്തിൽ അനുതാപത്തിന്റെ ആത്മാവ് ദാവീദിനെ ഭരിച്ച സമയത്ത് അവൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. ബലികളിലും ഹോമബലികളിലും നിനക്ക് പ്രസാദമില്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ദാവീദ് ആത്മാവിൽ മനസ്സിലാക്കി. അക്ഷരിക ബലികളിൽ ദൈവം തൽപരനല്ലെന്ന് അവന് മനസ്സിലായി. പിന്നെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളതും അവൻ മനസ്സിലാക്കി. ദൈവത്തിന്റെ ഹനനയാഗം തകർന്നിരിക്കുന്ന മനസ്സാണ്, ബ്രോക്കൺ ഹാർട്ടാണ്, നുറുങ്ങിയ ഹൃദയമാണ് ദൈവത്തിന് വേണ്ടതെന്ന് അവൻ മനസ്സിലാക്കി. ഈ അറിവോടുകൂടി വേണം നമ്മള് ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടാൻ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ഐറ്റംസ് വാരിക്കെട്ടി അവൻ ദൈവസന്നിധി കൊണ്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്. എഴുത്തുകാരൻ പറഞ്ഞ പോലെ കായൻ കൊണ്ടുപോയതെല്ലാം കൂടെ മരച്ചക്കിനകത്ത് ഇട്ട് ആട്ടിയാൽ മരനീരല്ലാതെ ഒരു തൊള്ളി ചോര അതിൽ നിന്ന് വരികയില്ല. അവന്റെ ആരാധന, ഇറ്റ് വാസ് ഫ്രീ ഫ്രം ബ്ലഡ്. ആരാധന, ആരാധന രക്തത്തിൽ നിന്ന് അന്യമായിരുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള ആ വലിയ മർമ്മത്തിന്റെ മുമ്പിൽ അവന് ദൂരസ്ഥനായി. അതേസമയം തന്നെ ഹാബേല് ഒത്തിരി ഐറ്റംസ് ഒന്നും കൊണ്ടുപോയതായിട്ട് വായിക്കുന്നില്ല. പുള്ളി ഒരു ആട്ടുംകുട്ടിയെ മാത്രമേ അവിടെ കൊണ്ടുപോയുള്ളൂ. ഞങ്ങൾ പള്ളിയിലൊക്കെ അതേക്കുറിച്ച് പാട്ട് പാടുമ്പോൾ ഇങ്ങനെ പാടാറുണ്ടായിരുന്നു, ഹാബേൽ ആരേ തിരുബേലിയാലേ രൂപീകരിച്ചോ അയാദിവൻ താൻ. ഈ ആട്ടിൻകുട്ടിയെ കൊന്ന് അതിനെ യാഗമാക്കുമ്പോൾ വിശ്വാസ കണ്ണുകൾ കൊണ്ട് അങ്ങ് അങ്ങ് അകലെ അപാരതയിൽ അവനൊരു ദർശനം കണ്ടു. കാൽവറിമലയുടെ മുകളിൽ ലോകരക്ഷകൻ രക്തം ചിന്തി മരിക്കുന്ന ഒരു ദൃശ്യം. വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ചില ബൈബിൾ ക്ലാസ്സുകളിലൊക്കെ ഓഡിയൻസിനോട് ചോദിച്ചിട്ടുണ്ട്. എന്തെല്ലാം മറുപടികളാണ് കിട്ടുന്നതെന്ന് അറിയാവും. വിശ്വാസം, ഒരാൾ പറഞ്ഞു അനുമാനം, വേറൊരാൾ പറഞ്ഞു സങ്കല്പം. ഞാൻ പറഞ്ഞു എന്റെ വേദവസ്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഉറപ്പെന്ന. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഞാൻ പൗലോസിന്റെ വാക്കുകളെ തെറ്റിക്കാതെ ഞാൻ തന്നെ ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് ജഡത്തിന്റെ കണ്ണിന്റെ കാഴ്ചയല്ല, ആത്മാവിന്റെ കാഴ്ചയാണ്. അത് ദൂരക്കാഴ്ചയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ച വിശ്വാസവീരന്മാരെ പൗലോസ് ഒന്നിച്ചു കൂട്ടിയിട്ട് അവരെക്കുറിച്ച് മൊത്തമായി പറയുന്ന ഒരു കാര്യം കേൾക്കണോ? ഇവരെല്ലാവരും ദൂരത്ത് നിന്നത് കണ്ടു. ദൂരത്ത് നിന്ന് കണ്ട ആത്മാവിന്റെ കാഴ്ചയാണ് വിശ്വാസം. അത് ഹാബേല് കണ്ടു, അത് അബ്രഹാം കണ്ടു, പ്രൈസ് ദി ലോർഡ് മോശ കണ്ടു. ഇന്ന് നമ്മളും അത് തന്നെ കാണുന്നു. എല്ലാവരും കൈകളെ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക. കായന് ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്നൊരു പ്രയോഗമുണ്ട്. ആരോ അതിനെ വികലമായ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കായന് ജനിച്ചത് പിശാച് ഔവ്വായെ ഭാര്യയാക്കി കുടുംബജീവിതം നയിച്ചതിന്റെ ഫലമായിട്ട് അങ്ങനെ ജനിച്ചു. എനിക്ക് ഇങ്ങനെയുള്ള വ്യാഖ്യാനമൊക്കെ കേൾക്കുമ്പോൾ അവിടുന്ന് സ്പീഡ് കൂടിയ വലിയ വണ്ടി കിട്ടുകയാണെങ്കിൽ അതിൽ കയറി വീട്ടിൽ പോകണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറ്. നിനക്കൊന്നും അറിയാൻ വയ്യായെങ്കിൽ നീ മിണ്ടാതെങ്കിൽ ഇരുന്നേച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് പറഞ്ഞാൽ അവന്റെ ഒറിജിൻ, അവന്റെ ജനനം ദുഷ്ടനിൽ നിന്നുണ്ടായെന്നല്ല, ഹി വാസ് മൂവ്ഡ് ബൈ ദ ഈവിൾ സ്പിരിറ്റ് എന്നാ. ദുഷ്ടൻ അവന്റെ കാര്യത്തിൽ ഇടപെട്ട് അവനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെന്ന അതിന്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും. അത് ആരാധന വിഷയത്തിലും. ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് ഈ സന്ധ്യയിൽ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ആരാധിക്കാൻ പോകുമ്പോൾ തന്നെ സാത്താൻ ഓടി അകരുമെന്ന് വിചാരിക്കണ്ട. നമ്മുടെ ആരാധനയെ കയ്യിലെടുക്കുവാൻ അവൻ ശ്രമിക്കും. അവിടെയാണ് നമ്മൾ കൂടുതൽ ബോധവാന്മാരായിരിക്കേണ്ടത്. ഇതുപോലെ ഒരു വാക്യമുണ്ട് പഴയ നിയമത്തില്, ആ വാക്യം ഇതാണ്, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാല് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയിലോട്ട് കയറുന്നിടത്ത് ഒരു കല്ലിങ്ങനെ മുഴച്ചു നിൽപ്പുണ്ട്, അത് കാലിൽ തട്ടി മുറിയാതിരിക്കാൻ സൂക്ഷിക്കുക എന്നാണോ അതിന്റെ അർത്ഥം? നീ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കാലെടുത്ത് വെക്കുമ്പോൾ ബി കെയർഫുൾ, നീ വളരെ ജാഗ്രത പാലിക്കണം. സാത്താൻ അതിനകത്ത് ഇടപെടുവാൻ നീ ഒരിക്കലും അവസരം കൊടുക്കരുതെന്നാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദൈവം ഇവനിലും പ്രസാദിച്ചില്ല, ഇവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ഞാൻ കൂടുതൽ ഈ ബൈബിൾ ക്ലാസ് നടത്താൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഇത്തിരി സബ്ജക്ട് വൈസായിട്ട് ഞാൻ അങ്ങനെ പഠിപ്പിക്കാറുമുണ്ട്. ലോകത്തിൽ ആദ്യം മതത്തിന് അടിസ്ഥാനം വിട്ടത് കായനാണെന്നാണ് എന്റെ പഠിപ്പിക്കൽ. മതം, നിങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിച്ചേക്കും മതം നല്ലതല്ലേ എന്ന്. അല്ല, മതം ദൈവ വെളിപ്പാടിന്റെ നമ്പർ വൺ ശത്രുവാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ ദൈവ വെളിപ്പാടിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതവിടെ നിൽക്കട്ടെ. മതം കൈകാര്യം ചെയ്യുന്നത് ഏത് റിലിജൻ ആയാലും, അല്ലെങ്കിൽ എന്റെ കൂടെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കാം, അതിന്റെ പിറകിൽ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തിയാണ്. ആരാധന ദൈവം പ്രസാദിക്കാതിരുന്ന് പോണല്ലോ, ഇവന്റെ മുഖം വായി കോപം കൊണ്ട് അവന്റെ ഹൃദയം നിറഞ്ഞു. തന്നെയുമല്ല, നന്നായി ആരാധിച്ചവനെ വകവരുത്തുവാൻ അവൻ ശ്രമിക്കുകയും ചെയ്തു. മതത്തിന്റെ തിരിച്ചടികളാണ്. മതപ്രവർത്തകന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു അല്പസമയത്തും സംസാരിക്കാം. ദൈവം തമ്പുരാൻ അതിൽ ഇടപെട്ടു കേട്ടോ. ആദമിന് ബുദ്ധിപദേശം കൊടുത്ത ദൈവം രണ്ടാം തലമുറക്കാരനെയും വിളിച്ചിട്ട് ഗുണദോഷിച്ചു. നിന്റെ ഹൃദയത്തിൽ കോപമുണ്ടാകുന്നു, മുഖം പാടുന്നു, നീ അതിനെ കീഴടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചു. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. ശരി ട്രാൻസ്ലേഷൻ പാപമെന്നല്ല, പിശാച് നിന്റെ വാതിൽക്കൽ കിടക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏതോ ഒന്ന് പ്രതീക്ഷിച്ച് നിന്റെ അടുക്കൽ സാത്താൻ ഇങ്ങനെ അവസരം നോക്കി കിടക്കുകയാണ്. അത് നിന്നെ കീഴടക്കുന്നതിന് മുമ്പേ നീ അതിനെ കീഴടക്കണം എന്നാണ് തമ്പുരാൻ പറഞ്ഞത്. പക്ഷെ മതപ്രചാരകൻ, മതപ്രവർത്തകൻ ഒരിക്കലും ദൈവത്തിന്റെ പ്രബോധനം കൈക്കൊള്ളുകയില്ല എന്നുള്ളതിന്റെ തെളിവ് കായന്റെ അനുഭവം. അവൻ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതിനെ ഹീഡ് ചെയ്യാതെ അവൻ മുന്നോട്ട് പോയി. അവൻ ഇമ്പവാക്കുകൾ പറഞ്ഞ് അവന്റെ പ്രിയ സഹോദരനായ ഹാബേലിനോട് കയർത്ത് അവനെ തോട്ടത്തിൽ വെച്ച്, വയലിൽ വെച്ച് കൊല ചെയ്തു. എന്നിട്ട് കയ്യിലെ ചോരയൊക്കെ തൂത്ത് മുളിപ്പാട്ടുമൊക്കെ പാടി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ അവൻ നടക്കുകയാണ്. ഉടനെ ഇതാ ചോദ്യം വരുന്നു, കായനെ നിന്റെ സഹോദരൻ എവിടെ? ഇതിനു മുമ്പ് ഇവന്റെ അപ്പനോടൊരു ചോദ്യം ചോദിച്ചു, ആദമേ നീ എവിടെ എന്ന്. അയ്യോ, നമ്മുടെ ചില ആളുകളൊക്കെ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആദമേ നീ എവിടെ എന്ന് പറഞ്ഞാൽ നീ എവിടെയാ ഒളിച്ചിരിക്കുന്നതെന്ന് എന്നോട് പറ. ഞാൻ നോക്കി നോക്കി ക്ഷീണിച്ചു. ദൈവം തമ്പുരാൻ തിരക്കി നടക്കുകയാണോ? അതൊന്നുമല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം, ആർ യു ഇൻ ദ സ്പോട്ട്? ആർ യു ഇൻ ദ പോയിന്റ് വേർ ഐ ഹാവ് പുട്ട് യു? ഞാൻ നിന്നെ ആക്കിയ സ്ഥാനത്ത് നീ നിലകൊള്ളുന്നുണ്ടോ? നിന്നെ നിർത്തിയെടുത്താണോ നീ നിൽക്കുന്നത് എന്നാ അതിന്റെ ചോദ്യം. അല്ലാതെ കുട്ടിക്കാട് തള്ളിയ ചിറങ്ങി വരാനല്ല. പ്രൈസലോ. അത് കഴിഞ്ഞ് രണ്ടാം തലമുറയോട് ചോദിച്ചത്, നിന്റെ സഹോദരൻ എവിടെയെന്നാ? അവിടെയും ചോദ്യം ഈ അർത്ഥത്തിൽ അല്ല എന്ന് പറഞ്ഞാൽ, നിന്റെ സഹോദരനോട് നീ ഇടപെടേണ്ട രീതിയിൽ, ആ രീതിയിലാണോ നീ അവനോട് ഇടപെട്ടത്? അവനെക്കുറിച്ച് നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? അവൻ എവിടെയാണ് എന്നാ ചോദിച്ചത്. പിഴപെട്ടവന്റെ സന്താനം അതിനേക്കാൾ മോശമായിരിക്കുമല്ലോ. ഉടനെ ഇവനെന്താ മറുപടി പറഞ്ഞെന്നറിയോ? നാടൻ ഭാഷയിലാ. നാട്ടുകാർക്ക് വേണ്ടി ഞാൻ ചിലപ്പം പരിഭാഷ ചെയ്യുമ്പോൾ നാടൻ ഭാഷയിൽ ചെയ്യാറുണ്ട്. അവൻ ദൈവം ആരാണെന്ന് ചിന്തിക്കാതെ ദൈവത്തോട് പറഞ്ഞത് ചെന്ന് തിരക്കാനാ. അങ്ങനെ വേറെ ദിവസത്തിലുണ്ടോ നിങ്ങൾ ചോദിക്കും. വായിച്ചു നോക്ക്, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം അതാണ്. ഈ രണ്ട് നിഷേധ മറുപടികളാണ് ഇന്ന് മനുഷ്യവർഗത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. നീ എവിടാണ് എന്ന് ചോദിച്ചപ്പോൾ അന്നേരമേ പറഞ്ഞാ മതിയായിരുന്നു, ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഒരു കൺവെൻഷൻ ഈ നിലയിൽ നടന്നില്ലെങ്കിൽ പോലും. ദൈവം നമ്മെക്കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊന്ന് അവൻ തയ്യാറാക്കുമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. പക്ഷെ ഇവൻ പറഞ്ഞ എന്നറിയാമോ, എന്റെ ഭാര്യ തന്നെന്ന്. ദൈവത്തിന്റെ ചോദ്യം അതല്ല, ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ചെയ്തോന്നാണ്. ഉടനെ മറുപടി, ഭാര്യ തന്നെന്ന്. അരി എത്രാന്ന് ചോദിക്കുമ്പോ പയറഞ്ഞാഴി. ഒരു ഒരു ദേവദാസിന്റെ ഒരിക്കൽ പറഞ്ഞ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇവര് രണ്ടുപേരും, ഈ ഭാര്യയും ഭർത്താവും, അന്ന് ഇന്ന് ചെല്ലൊക്കെ ചെയ്യുന്ന പോലെ കോർട്ടിൽ പോയി ഡൈവോഴ്സ് ചെയ്തില്ല. അന്ന് അത്രയും ഒരു വളർച്ചയില്ലായിരുന്നു. എന്നാ മരിക്കുന്നവര് മനസ്സുകൊണ്ട് ഡൈവേഴ്സായി ചാകുന്നവര്. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം, പട്ടിയും പൂച്ചയും വീട്ടിൽ നിന്ന് പോകുകയുമില്ല, ഒരിക്കലും പൊരുത്തപ്പെടുകയുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലുടനെ നീ ഒരുത്തിയായി ഇതിന്റെ എല്ലാം കാരണം എന്നാ യാദം പറയും. അവൾ വിട്ടുകൊടുക്കോ? അവൾ പറയുന്നത് നിങ്ങളോട് ആര് പറഞ്ഞു വാങ്ങിച്ചു തിന്നാൻ എന്നാ ചോദിക്കും. ഈ രീതിയിൽ മനുഷ്യവർഗം ദൈവത്തിൽ നിന്ന് പിരിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ നിന്ന് ആ തലമുറ ഉണ്ടാകുന്നത്. തലമുറ ആരാധിക്കാതിരിക്കുന്നില്ല, പക്ഷേ തെറ്റായി ആരാധിക്കുന്നു. എനിക്ക് ഈ പത്രങ്ങളൊക്കെ വായിക്കുമ്പോ, ചില വാർത്തകൾ വായിക്കുമ്പോ അതെന്റെ മനസ്സിൽ ഒത്തിരി അങ്ങ് ആഴത്തിൽ പതിയാറുണ്ട്. അതിലൊന്ന്, നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, ആസ്ട്രേലിയയിൽ നിന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയില് അതായത് നമ്മുടെ കുഷ്ഠരോഗികളെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഗ്രഹാംസ് ചെയിൻസ് എന്ന് പറയുന്ന ഒരു സമർപ്പിതനായ ഒരു മിഷണറിയും അദ്ദേഹത്തിന്റെ ഓമന കുഞ്ഞുങ്ങളും ഇവിടെ വന്ന് നമ്മളെ സേവിച്ച് സ്നേഹിച്ച് ജീവിച്ചു. നമ്മൾ അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണം എന്നാണെന്നറിയാമോ, തീയിട്ട് അദ്ദേഹത്തെ ചുട്ടുകൾ കുടുംബമായിട്ട്. മതം വരുത്തി വെക്കുന്ന വിനാശം എത്ര ഭയങ്കരമാണ്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഇന്ന് രാത്രിയില് ഈ സന്ദേശത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നീ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ദൈവം ആശിക്കുന്നത് പോലൊരു മറുപടി പഴയ നിയമത്തിലെ ആദവിന് പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സമർപ്പണത്തിന്റെ ആത്മാവിനാൽ ഭരിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവത്തിന് മുമ്പിൽ പറയുന്നു, അടിയനിതാ ഹിറമായി, അടിയനിതാ. യെശയ്യാ പ്രവാചകൻ ദൈവദർശനം കണ്ട ഉടനെ പറഞ്ഞത് അടിയനിതാ. നീ എവിടാണെന്ന് ചോദിക്കുമ്പോൾ തട്ടാമുട്ടി പറയുന്ന ആദമല്ല, ദൈവം ചോദിക്കുമ്പോൾ അടിയനിതാ എന്ന് സമർപ്പിക്കുന്ന ഒരു മനുഷ്യനെയാണ് ദൈവത്തിന് അന്നും ഇന്നും എന്നും ആവശ്യം. അതുപോലെ തന്നെ ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനല്ല, ഐ എം നോട്ട് അറ്റ് ഓൾ ബോതേർഡ്, ഞാൻ ഇതിനെക്കുറിച്ച് തൽപരനല്ല എന്ന് കായൻ പറഞ്ഞെങ്കിൽ, ഞാന് അതിന് മറുപടിയായിട്ട് പൗലോസിലിയായ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ആ മനുഷ്യൻ ദൈവദർശനം പ്രാപിച്ച ശേഷം ആരും പറയാതെ തന്നെ അദ്ദേഹം പറഞ്ഞു കേൾക്കണോ, അയ്യോ ഞാൻ യഹൂദന്മാർക്കും യവനന്മാർക്കും ബുദ്ധിഹീനർക്കും എല്ലാവർക്കും ഞാൻ കടംപെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അവരെ എല്ലാം വീട്ടിൽ നിന്ന് പോയി കടം വാങ്ങിച്ചെന്നല്ല, അങ്ങനല്ല അതിന്റെ അർത്ഥം. ഞാൻ എല്ലാവർക്കും കടംപെട്ടിരിക്കുന്നു, ഐ ആം ഇൻഡെപ്റ്റഡ്. അവരുടെ ആത്മരക്ഷയെക്കുറിച്ച്, അവരുടെ നന്മയെക്കുറിച്ച് ഞാൻ ഉത്തരവാദിയായിരിക്കുന്നു. ആരും എന്നെ തല്ലിപ്പഴിപ്പിക്കണ്ട, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആയിരം പ്രസംഗം കേട്ടാലും ആദാമി അവയം കുറ്റം പറഞ്ഞു വീട്ടിൽ പോയി ചുമ്മാതെ ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ അവർക്ക് കഴിയാതെ പോയത് ഏറ്റെടുത്ത് ഒരു പുതിയ ഒരു അധ്യായം അതേ എഴുതി ചേർക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ കൺവെൻഷനുകളെല്ലാം ഫാഷനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വരുന്ന ആ കാലഘട്ടത്തിൽ അതിന് വഴിയൊരുക്കായിട്ട് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ യോർദാന്റെ ഇരു കരകളിൽ നിന്നും വിവിധ തുറകളിലുള്ള നിലകളിലെ ആളുകൾ ഓടിക്കൂടി. നിങ്ങൾ വായിച്ചു നോക്കണം ആ ഭാഗം. പട്ടാളക്കാര് വന്നു, പട്ടാളക്കാര്, റോമൻ പടയാളികളും യഹൂദ പടയാളികളും ഒക്കെ ആയിരിക്കും വന്നത്. എന്നിട്ട് അവര് ചോദിച്ചു, ഗുരോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കല്ലേ. ഉടനെ നമ്മളൊക്കെ ഇന്നാണേ പറഞ്ഞേനെ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരണം, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു നല്ല ഒരു മിനിസ്ട്രി നമ്മൾ തൊട്ട് കാണിക്കും. അത് തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ യോഹന്നാൻ പറഞ്ഞ അങ്ങനെയൊന്നുമല്ല. പട്ടാളക്കാര് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പം, ആരെയും ബലാത്കാരം ചെയ്യരുത്, നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെക്കണം. വായിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുണ്ടോ വേദവസ്ഥത്തില്? ഉണ്ട്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇടത്തൂടെയും വലത്തൂടെ ഓരോ തുള്ളി കണ്ണുനീർ ഒഴുകുമ്പോൾ തുവാൽ കൊണ്ട് തുടച്ച് പോക്കറ്റിൽ ഇടുന്നതല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് ജീവിതത്തെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കറക്റ്റ് ചെയ്യുന്നതാണ്. ദൈവാനുരൂപമായി ജീവിതത്തെ റീബിൽഡ് ചെയ്യുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. കേവലമായൊരു അനുതാപമല്ല. പ്രൈസ് ദി ലോർഡ്. അതങ്ങനെ ഉടനെ കളക്ടേഴ്സ് വന്നു. അന്ന് കളക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ചുങ്കം പിരിക്കുന്ന ആളുകളെ കളക്ട് ചെയ്യുന്ന ആളുകളാ കളക്ടർ. അവര് വന്ന് യോനാസനാവിനോട് ചോദിച്ചു, ഗുരോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. പറഞ്ഞേ കൂടുതൽ പിരിക്കരുതെന്ന്. കണ്ടോ മാനസാന്തരം എന്താന്ന് മനസ്സിലായോ? നീ ചെയ്യേണ്ടിടത്തോളം മാത്രമേ നീ ചെയ്യാവൂ, അതിർത്തി രേഖ കടക്കരുത്. പ്രൈസനോ. അങ്ങനെ അവരെയും നല്ല വാക്കുകൾ നൽകി പറഞ്ഞയച്ചു. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പെട്ട ആളുകൾക്ക് അവർക്ക് മതിയായ തിരുത്തലുകൾ നൽകി. തലമുറയെ അദ്ദേഹം സമീകരിച്ചു. ഉയർന്നത് താണു വരണമെന്നും താണത് ഉയർന്നു വരണമെന്നും അങ്ങനെ സമനിരപ്പായി വരുവാനിരിക്കുന്ന ആളിനു വേണ്ടി ഒരു പ്രതലം ഒരുക്കണമെന്നും അതേ യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷ കൊണ്ട് തെളിയിച്ചു. കർത്താവിന് നമ്മുടെ അടുക്കിലേക്ക് വന്നാ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഗ്രൗണ്ട് മോശമാണ്. അയ്യോ ചിലരെന്നെ നോക്കുന്നു. ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രൈസല്ലോ. ആത്മീയ ഭാഷയിൽ നമ്മുടെ ഒക്കെ അകത്തൊന്ന് കയറിയാ കൊള്ളാമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. ഇനി ഞാനൊരു ഫലിതം പറഞ്ഞല്ല, നിങ്ങള് വെളിപ്പാട് പുസ്തകം വായിക്കണം. വായിച്ചിട്ട് യുഗങ്ങളുടെ പ്രവചനപരമായ രീതിയിൽ പറഞ്ഞാൽ അവസാന യുഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന, വിശ്വാസത്യാഗത്തിന്റെ യുഗമെന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന, ലബോധിക്ക എന്ന് പറയുന്ന ആ യുഗം, ആ യുഗത്തിന്റെ ഒരു ചിത്രം വെളിപ്പാടുകാരൻ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വാതിൽ അടച്ചിട്ടിരിക്കുന്നു, സഭയുടെ വാതിൽ അടച്ചിട്ടിരിക്കുന്നു. വാതിൽ അടച്ചിട്ടിരിക്കുന്നു കൊണ്ട് അകത്തെന്താന്ന് ശരിക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. എന്നാല് അതിന്റെ രന്ധ്ര പഴുതുകൾ കൂടെ പുറത്തോട്ട് വരുന്ന ചില ശബ്ദങ്ങൾ കേൾക്കാം. അതിന്റെ ചുരുക്കം ഇതാണ്: ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, ഒന്നിനും മുട്ടില്ല. ഭാഗത്ത് നല്ല തികഞ്ഞ ഒരു മനുഷ്യനിരിപ്പുണ്ട്. ധനവാൻ സമ്പന്നനായിരിക്കുന്നു, ഒന്നിനും മുട്ടില്ല. അപ്പൊ ഞാൻ എന്റെ ഭാഷയെ പറയാം. അങ്ങനെ കേൾക്കുമ്പോ എനിക്കൊരാഗ്രഹം, വല്ല ജനലിന്റെ വഴിയിൽ കൂടെ ആണെങ്കിലും ഇയാളെ ഒന്ന് കണ്ടാക്കൊള്ളാം. നോക്കിയപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയാവോ? ദാരിദ്രൻ, കുരുടൻ, കണ്ണു കാണത്തില്ല, നഗ്നൻ, നഗ്നനാണെന്നുള്ളത് പോട്ട്, നഗ്നനാണെന്ന് അറിയത്തുമില്ല, തലയ്ക്ക് തുമ്പുമില്ല, വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ സുബോധം വേണ്ടേ? ഇതൊന്നും ഇല്ലാതിരുന്നോണ്ട് പറയാണ്, എനിക്കെല്ലാം ഉണ്ട്. ഇതാരാ കേട്ടു നിൽക്കുന്നതെന്ന് അറിയാവോ? അവറാച്ചനും തോമാച്ചനും ഒന്നും അല്ല കേട്ടു നിൽക്കുന്നത്, സഭയുടെ നാഥൻ. അദ്ദേഹം പുറത്തു നിൽക്കുകയാണ്. എപ്പേസോസ് യുഗത്തിൽ പൊന്നിലവിളക്കളുടെ നടുവിൽ നക്ഷത്രങ്ങൾ കൈകളിൽ പിടിച്ചുകൊണ്ട് സഭയുടെ കേന്ദ്രബിന്ദുവായി നടന്നവൻ ചില യുഗങ്ങൾ കഴിഞ്ഞപ്പോൾ പുറന്തള്ളപ്പെട്ടു. ചേർച്ച് വിത്തൌട്ട് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കൂടാത്ത സഭയായി മാറി. എഴുതലോ. എന്നിട്ടിരുന്ന് അതും ഇതുമൊക്കെ വിളിച്ചു പറയുക. ഉടനെ ഞാൻ പറയട്ടെ, നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ ഞാനും, എനിക്ക് ഈ ചിലപ്പോ കോപമൊക്കെ വരും കേട്ടോ, പക്ഷെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അത് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, എനിക്കറിയാതെ ഉണ്ട്. ഈ ലവോദിക്കയുടെ അടച്ച വാതിന്റെ വെളിയിൽ ഞാനാ നിന്നിരുന്നെങ്കിൽ ഈ കള്ളപ്രസ്താവന കേൾക്കുമ്പോ എനിക്ക് രീതി കേൾക്കണ്ട, ഞാൻ പോവാണ്, താണ്ട അനുഭവിച്ചു എന്ന് പറഞ്ഞ് പോകുന്ന ഒരു രീതിയാ എനിക്കുള്ളത്. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ആള് വളരെ ഡിഫറന്റാ, അദ്ദേഹത്തിന് അങ്ങനെ പോവാൻ മനസ്സ് വരുന്നില്ല. അതാ കർത്താവിന്റെ പ്രത്യേകത. നമ്മളെക്കാളൊക്കെ കർത്താവിനുള്ള പ്രത്യേകത ഏതാണ്? അവിടുന്ന് അവിടെ നിന്നുകൊണ്ട് എന്നാ പറയുന്നറിയാവോ? ഈ അകത്തിരിക്കുന്ന ഈ കണ്ണുപൊട്ടനോട്, ഈ നഗ്നനോട് എന്താ പറയുന്നറിയാമോ? ഐ കൗൺസൽ ദീ, ഞാൻ നിനക്ക് ബുദ്ധി പറയുന്നു, നീ ഒന്ന് കേക്ക്, ഞാൻ ബുദ്ധി പറയുന്നു. എന്ത്? നിന്റെ കണ്ണിന് കാഴ്ച കിട്ടാൻ ഓയിന്റ്മെന്റ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം, ലേപം, എന്നോട് ലേപം വാങ്ങിച്ച് കണ്ണിത്തേക്കണം. ധനവാനാകുവാൻ തീയിൽ ഊതിക്കഴിച്ച പൊന്ന് ഞാൻ ഫ്രീ ആയിട്ട് തരാം, അതെന്നോട് വാങ്ങിക്കണം. അതുപോലെ തന്നെ നിന്റെ നഗ്നത മറയാൻ ശുഭ്രവസ്ത്രം, വെള്ളവസ്ത്രം ഞാൻ തരാം, അതെന്നോട് വാങ്ങിക്കണം. പക്ഷെ ഇതൊക്കെ ഞാൻ തരാം, അതിനുമ്പ് നീ ഒരു കാര്യം ചെയ്യണം, വാതിലൊന്നും തുറക്കും. ഇതെല്ലാം എന്റെ കയ്യിലുണ്ട്, പക്ഷെ നീ വാതിലടച്ച് അകത്ത് പൂട്ടുവിട്ടോണ്ടിരിക്കുക, പിന്നെ എങ്ങനെ നാഥൻ കയറി വരും? എന്നാ ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം നിങ്ങളോട് പറയാം, കർത്താവ് സർവശക്തനാണെങ്കിൽ പോലും അവൻ വാതിൽ തല്ലി പൊളിക്കുന്നവനല്ല, തുറന്നു കൊടുക്കുന്ന വാതിൽ കൂടെ മാത്രം അകത്ത് കിടക്കുന്നവനാണ് സഭയുടെ നാഥൻ. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകനോട് ജനം ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് മറുപടി അദ്ദേഹം കൊടുത്ത നിയമല്ല, അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു മിനിസ്റ്റർ എന്തെന്ന് കേൾക്കണോ? ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നമ്മുടെ കൺവെൻഷനുകളിൽ നമ്മൾ എന്തെല്ലാം ചെയ്താലും യോഹന്നാൻ സ്നാപകന് ആ ഒടുവിൽ ചെയ്ത ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അതാ നിൽക്കുന്നു, ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അതാ നിൽക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അത് നമ്മൾ ചെയ്യണം, യേശുവിനെ ചൂണ്ടിക്കാണിക്കണം. യാഗങ്ങളുടെ പൊരുളും വേദങ്ങളുടെ പൂർത്തീകരണവുമായ യേശുവിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അത്രയും ചെയ്തോടനെ യോഹന്നാന്റെ ശിഷ്യന്മാരായിട്ട് കൂടെ നടന്നവർ വരെ യോഹന്നാനെ വിട്ടുപോയി, അവർ യേശുവിന്റെ ശിഷ്യന്മാരായി മാറി. അത് കഴിഞ്ഞിട്ട് യേശുവിനോടുള്ള ബന്ധത്തിൽ പിന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ ആളുകൾ കർത്താവിനോട് ചോദിക്കാറുണ്ടായിരുന്നു, അങ്ങനെ ഒരു വാക്യമുണ്ട്, ഗുരു, നല്ല ഗുരു എന്നാ വിളിച്ചത്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പല വിഷയങ്ങളും നമ്മൾ ചെന്ന് പല ഗുരുക്കന്മാരോടും ചോദിച്ചു പഠിക്കാറുണ്ട്. എന്നാൽ നിത്യജീവനെ പ്രാപിക്കാനുള്ള വിദ്യ ഈ ഗുരുവിനോട് ചോദിച്ചു പഠിക്കണം. ആത്മരക്ഷയും അതുപോലെ തന്നെ നിത്യ സൗഭാഗ്യവും അത് യേശുവിൽ നിന്ന് മാത്രം ഞാനും നിങ്ങളും അതേ പ്രാപിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം പിന്നെയും തുടരുകയാണ്. ഞാൻ ഒരു ഭാഗം കൂടി ആ കണക്ഷനിൽ വേഗം നിങ്ങളുടെ മുമ്പിൽ എടുത്ത് കാണിക്കാം. പെന്തക്കോസ്റ്റ് നാളിൽ നമ്മുടെ യേശുവിന്റെ അമ്മ വിശുദ്ധ മറിയ അടക്കം കുറെ വിശുദ്ധന്മാരും വിശുദ്ധ സ്ത്രീകളും കർത്താവിനോട് കേട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ സ്വീകരിപ്പാനായി മർക്കോസിന്റെ വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേ ഓഫ് പെന്തക്കോസ്റ്റുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു വാക്കാ ഈ പെന്തക്കോസ് എന്ന് പറയുന്നത്. പോട്ടെ, ഞാൻ അതിന്റെ വ്യാഖ്യാനത്തിലോടൊന്നും കടക്കുന്നില്ല. യഹൂദന്മാരുടെ പെന്തക്കോസ് എന്ന് പറയുന്ന പെരുന്നാൾ ദിവസം അത് സംഭവിച്ചെന്നേ ഉള്ളൂ. വലിയ ഇടിമുഴക്കങ്ങളോടും മിന്നൽ പിണരുകളോടും കൂടി ആ പശ്ചാത്തലത്തിലേക്ക് ദൈവാത്മാവ് ഇറങ്ങി വന്നു. അന്ന് ഈ പെന്തക്കോസ്റ്റ് പെരുന്നാളിനോടുള്ള ബന്ധത്തിലും മറ്റും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് 10,000 ആളുകൾ, വിവിധ ഭാഷക്കാർ ആ പ്രദേശങ്ങളിൽ യെരുശലേമിൽ ക്യാമ്പടിച്ചിരുന്നു. അപൂർവമായ ഈ സംഭവവികാസം എന്തെന്നറിയാനായിട്ട് ജനങ്ങൾ ഓടിക്കൂടി. ഇവിടെ പ്രകൃത്യതീതമായ സൂപ്പർനാച്ചുറലായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നെന്ന് മനസ്സിലായപ്പോൾ അവരെ തങ്ങളെ തന്നെ താഴ്ത്തി അനുതാപ വിവശരായി തീർന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഓടിക്കൂടി ആളുകൾ ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പത്രോസിനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, വേണേ അതും ഇതും ഒക്കെ പറഞ്ഞു വിടാമായിരുന്നു. നിങ്ങൾ അവിടെ ഒരു വായനശാല തുടങ്ങണം, അല്ലെങ്കിൽ വേറെ ഒരു ചാരിറ്റബിൾ വർക്ക്, അതൊന്നും പാപമാണെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ നല്ലതാണ്. പക്ഷേ മരിച്ചു കിടക്കുന്ന ഒരാളിന് ഉടുപ്പ് ധരിപ്പിച്ചിരുന്ന പോലെയുള്ളൂ, അയാൾ ജീവൻ തരട്ടെ, പ്രൈസലോ, ഒന്നാം കാര്യം നടക്കട്ടെ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത പത്രോച്ചൻ ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞ മറുപടി കേൾക്കണോ? അത് അത് അവിടെ ഒരു പരിഭാഷ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ പത്രോസിന്റെ മറുപടി, നിങ്ങളായിട്ട് ചെയ്യാനൊന്നുമില്ല, ഓരോരുത്തരും ചെയ്തേച്ചാ മതി. ഇന്നെല്ലാം കളക്റ്റീവാ. ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണം? കുരിശിന്റെ രണ്ട് വശത്ത് കിടന്ന കള്ളന്മാര് യേശുവിനെ ആദ്യം കളിയാക്കിയപ്പം ഞങ്ങളെയും രക്ഷിക്കാനാ പറഞ്ഞു. എന്നാൽ ഒരുത്തൻ ആത്മാർത്ഥമായി അവർ പ്രാർത്ഥിച്ചപ്പോൾ എന്നെയും ഓർക്കണമെന്ന് അവർ. ആത്മരക്ഷ വ്യക്തിപരമാണ്, ആത്മീയം വ്യക്തിപരമാണ്. അപ്പനും അമ്മയും മക്കളും കൂടെ ചെന്ന് അനുഭവിക്കുന്നതല്ലിത്, ഇത് വ്യക്തിപരമാണ്. ആ രീതിയിൽ ആത്മീയത്തെ അനുഭവിച്ച ദൈവമകൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതിന് തക്ക മറുപടി പത്രോസ് കൊടുത്തു, അത് പാപങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അത് അന്നത്തേക്കുള്ളതായിരുന്നു, നിങ്ങൾ വിചാരിക്കരുത്. പാപം എന്ന് പറയുന്ന എറ്റേണൽ കണ്ടംപററിയാണ്. നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് കിട്ടുന്നത് വരെ ഈ പാപം ഇങ്ങനെ നമ്മുടെ പിറകെ നടക്കും. പ്രൈസല്ലോ. അതുകൊണ്ട് ഈ ചോദ്യം ഇന്നും പ്രസക്തമാണ്, എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് മാനസാന്തരപ്പെടണം, പാപങ്ങളെ ഉപേക്ഷിക്കണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ എപ്പോഴും തടസ്സമായിരിക്കുന്നത് നമ്മളിൽ വ്യാപരിക്കുന്ന പാപമാണ്, പാപ സ്വഭാവമാണ്. പാപമെന്ന് പറഞ്ഞാൽ ഉടനെ ഒരു അഡൽട്ടറി ചെയ്യുന്നതോ ഒരാളിനെ കൊല്ലുന്നതോ മാത്രമല്ല പാപം. പാപത്തിന്റെ ഹമാട്രിയോളജി എന്ന് പറഞ്ഞ വിഷയത്തിന്റെ ആ വലിയ വ്യാഖ്യാനത്തിലേക്ക് കടന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതെല്ലാം പാപമാണ്. ദൈവം പറയുന്നത് ചെയ്യാത്തതെല്ലാം പാപമാണ്. ദൈവം പറഞ്ഞത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. പ്രൈസ് ദ ലോർഡ്. ഒമിഷനും കമ്മിഷനും പാപമാണ്. എന്റെ പ്രസംഗം ഒത്തിരി ഞാൻ നീട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഞാൻ ഒത്തിരി സെക്യുലർ ബുക്സ് വായിക്കുന്ന ഒരു സഭ എനിക്കൊന്ന് ക്ഷമിക്കണം. ഞാൻ ഈ രാമകൃഷ്ണ മിഷന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ഇങ്ങനെ അവരുടെ പുസ്തകം ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് വായിച്ചു. അപ്പോ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറഞ്ഞ ആ ഗുരു മരിച്ചു കഴിഞ്ഞ് കുറച്ച് ചെറുപ്പക്കാരെ വിവേകാനന്ദന്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അന്ന് അദ്ദേഹം ഒരു സന്യാസി ഒന്നും ആയിരുന്നില്ല, നരേന്ദ്രൻ എന്നായിരുന്നു പുള്ളിയുടെ പേര്. അപ്പൊ തള്ളക്കോഴി ചത്ത കുറച്ച് കുഞ്ഞുകോഴികളെ പോലെ അവരിങ്ങനെ ദുഃഖിതരായിരിക്കുകയാണ്. ഉടനെ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ഈ കൊച്ചു സന്യാസിമാര് ഈ നരേന്ദ്രനോട് ചോദിച്ചു, നമ്മളിപ്പോ ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മളിങ്ങനെ ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത്, അതിന് നമ്മൾ ആദ്യമായിട്ട് എന്തുവാ ചെയ്യേണ്ടത്? നല്ലൊരു ചോദ്യം, എനിക്കത് വായിച്ച വലിയ സന്തോഷം തോന്നി. ആത്മീയമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഈ കൊച്ചു ശിഷ്യന്മാര് അവരുടെ ലീഡറായിരിക്കുന്ന നരേന്ദ്രനോട് ചോദിച്ചപ്പോ, നമുക്ക് എല്ലാവർക്കും പോയി സന്യാസിമാരുടെ ഓരോ ഉടുപ്പ് ധരിപ്പിക്കാം എന്നല്ല പറഞ്ഞു. അതൊക്കെ ഈസിയാ. പ്രൈസലോ. അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണോ നിങ്ങൾക്ക്? അദ്ദേഹം വേദപുസ്തകം എടുത്തിട്ട് പുതിയ നിയമത്തിലെ ഒരു ഭാഗം തുറന്ന് തന്റെ സഹോദരന്മാരെ വായിച്ചു കേൾപ്പിച്ചു. ഒരു ഹൈന്ദവ സന്യാസി ചെയ്ത കാര്യമാണ് ഈ പറയുന്നു. യേശു കർത്താവ് പറഞ്ഞൊരു വാക്യം അവരെ വായിച്ചു കേൾപ്പിച്ചു. കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാനിടമില്ല, ഇതിനുവേണ്ടി തയ്യാറായിക്കോണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഒരു ഉപദേശി പറഞ്ഞു അല്ലിത്. ലോകം കണ്ടിട്ടുള്ള ഗുരുക്കന്മാരിൽ അതിശ്രേഷ്ഠനായ ഒരു ഗുരു തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ വാചകമാണ്, കുറുനരികൾക്ക് കുഴികളുണ്ട്, ആകാശപ്പറവകൾക്ക് പറന്നിരിക്കാൻ കൊമ്പുകളുണ്ട്, കൂടുകളുണ്ട്, എന്ന മനുഷ്യനായി തീർന്ന ദൈവപുത്രന് തലചായ്പാനിടമില്ല, നിസ്സഹായതയും പ്രൈസലോ ആർക്കും വേണ്ടാത്ത അവസ്ഥയും എല്ലാവരും വിടക്കം നിന്ന ഒരു നിലയും ഒക്കെ ഏറ്റുവാങ്ങുവാൻ ഒരു ദൈവവൈതലിന് തയ്യാറുണ്ടെങ്കിൽ മാത്രമേ അവൻ ആത്മീയനായിരിക്കാൻ സാധിക്കുള്ളൂ. എന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ചിലർക്ക് ഈ അവർ വേണ്ടാത്ത ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്, അതെന്റെ കുഴപ്പമല്ല, അവരുടെ കുഴപ്പമാണ്. ഈ അതായത് നിങ്ങൾ വായിച്ചു നോക്ക്, പൗലോസ് അപ്പോസ്തലനും മറ്റും ലേഖനങ്ങൾ എഴുതുമ്പോൾ തന്റെ വായനക്കാരോട് അനേക കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവരെ താൻ സംബോധന ചെയ്യുന്നത് സഹോദരന്മാരെ എന്നാണ്. സഹോദരന്മാരെ, ഇപ്പൊ ഞാൻ നിങ്ങളെ എല്ലാവരെയും സഹോദരന്മാരെന്ന് വിളിച്ചു എന്നിരിക്കട്ടെ, അതിന്റെ അർത്ഥം പാലമിട്ടാൽ ഇങ്ങോട്ടും അതുപോലെ കിടക്കാമെന്നാണ്. നിങ്ങൾക്ക് എന്നെ സഹോദരൻ വിളിക്കാം, പൊന്നു പോലെ ഞാനത് കേൾക്കും. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഞാൻ ചിലപ്പോ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സഭയുടെ മേലധ്യക്ഷൻ ഇങ്ങനെ കാറിൽ ഇതുവഴി പോകുന്നതായ സമയത്ത്, മുമ്പേ ബേബി പാസ് പറഞ്ഞ പോലെ ബ്രേക്ക് ഡൌണോ എന്തെങ്കിലും ഉണ്ടായി, നമ്മൾ അങ്ങോട്ട് അടുത്ത് ചെന്നിട്ട് സഹോദരനെ എങ്ങോട്ടാ പോകുന്നത് എന്നൊന്ന് ചോദിച്ചു പോയെങ്കിൽ നാളത്തെ മനോരമയുടെ മുഖപ്രസംഗമായിരിക്കും. ബിഷപ്പിനെ കയറി സഹോദര എന്ന് വിളിച്ചു. അതേസമയം പൗലോസിനെ അങ്ങനെ വിളിച്ചു, അദ്ദേഹത്തിന് സന്തോഷമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ബിജി മാത്യു സുഹാസ്ത്രി കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു, സംഭവിച്ചതാണ്. ഒരു ഉന്നത നിലയിലുള്ള ഒരു പാസ്റ്ററെ, നിഷ്കളങ്കനായ ഒരു വിശ്വാസി ബ്രദർ എന്ന് വിളിച്ചു. നടന്ന കാര്യ, അദ്ദേഹത്തിനത് ഓഫൻസായി. അദ്ദേഹം മധ്യ സുഭാഷോട് പറഞ്ഞു, പാസ്റ്റ് എന്നോട് പറഞ്ഞു, നടന്ന കാര്യമാണ്. ഞാനുണ്ട് എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞെന്നറിയോ, അയ്യോ സഹോദരനെന്ന് വിളിച്ചതിൽ അദ്ദേഹത്തിന് പ്രയാസമുണ്ടോ, എന്നെ സിസ്റ്റർ എന്ന് വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. നീ ഏതാണ്ടൊക്കെ ലോകത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നോണ്ടല്ലേ എനിക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. നീ നിന്നെ തന്നെ അങ്ങ് ഹ്യൂമിലിയേറ്റ് ചെയ്താൽ, നിന്നെ തന്നെ അങ്ങ് താഴ്ത്തിയാൽ, ഞാൻ ഏതുമില്ല എന്ന് നീ പറഞ്ഞാൽ പിന്നെ നിനക്കെന്താ ബുദ്ധിമുട്ട്? ശിഷ്യൻ ഗുരുവിനു മീതയല്ല, ശിഷ്യൻ ഗുരുവിനു മീതയല്ല. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോ ഒരു മണ്ടത്തരം അറിയാതെ ചെയ്യുന്നുണ്ട്, യേശുവിനെ എപ്പോഴും നീ നീ എന്നാ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത്. യേശുവേ നീ ഇതുവരെ എന്റെ പ്രാർത്ഥന കേട്ടില്ല എന്നൊക്കെയാ, നീ എന്നാ ഞാൻ ഇപ്പോഴും സർവനാമമൊക്കെ ഉപയോഗിക്കുന്നു. സുഹൃത്തെ, ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് കടക്കണം. സ്പിരിച്വാലിറ്റി ഇസ് നോട്ട് ഫോർമാലിറ്റി. പരിചയിച്ചു വച്ചിരിക്കുന്ന സമ്പ്രദായങ്ങളല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഞാനുമായി തീരണം. പ്രസംഗം നിർത്തട്ടെ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഇതാരാന്നറിയാമോ, ദൈവത്തിന്റെ റട്ടിൽ നിന്ന്, റൂട്ടിൽ നിന്ന്, ഭ്രമണപഥത്തിൽ നിന്ന് തെറിച്ചു പോയ മനുഷ്യന്റെ നിലവിളിയാണ്. ഈ നിലവിളിക്കൊരു ശമനം വരുത്തുവാൻ ആരുമില്ല എന്ന തിരിഞ്ഞു നോക്കിയപ്പോൾ പൗലോസിന്റെ വാക്കുകൾ കേൾക്കുക, കർത്താവായ യേശു നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ നിലവിളിക്ക് വിരാമമിട്ടത്, എന്റെ കരച്ചിലിന്റെ കണ്ണുനീർ തുടച്ചത് വേറെ ആരുമല്ല യേശുവാണ്. അതുകൊണ്ട് ഐ പ്രൈസ് ദ ലോർഡ് ഫോർ ജീസസ്. ഞാൻ യേശുവിനെ തന്നതിന് വേണ്ടി പിതാവേ നിന്നെ സ്തുതിക്കുന്നതാണ്. ഈ പ്രസംഗം നിർത്തുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നല്ല ജോലി തന്നതിന് വേണ്ടി സ്തോത്രം എന്ന് പറഞ്ഞോ കുഴപ്പമില്ല. പെങ്കൊച്ചന്റെ കല്യാണം കർത്താവ് നല്ല നിലയിൽ നടത്തി തന്നതിനെ ഓർത്തും സ്തോത്രം പറയാം. നിങ്ങളുടെ മകന് ഗൾഫിൽ ഒരു ജോലി കിട്ടി, അത് ഓർത്തും നമ്മൾ ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിന് ഏറ്റവും വലിയ കാരണം ഇതൊന്നും ആയിരിക്കരുത്, പിന്നെയോ യേശുവിനെ തന്നതിനു വേണ്ടി സ്തോത്രം. പിതാവേ നീ എനിക്ക് യേശുവിനെ തന്നതിനു വേണ്ടി സ്തോത്രം എന്ന് പറയുന്ന ഒരു ദർശനത്തിലേക്ക് നിങ്ങൾ ഞാനും മാറ്റപ്പെടണം. യേശുവിനെ രണ്ട് നിലകളിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാനിവിടെ ഉണ്ടായിരിക്കില്ലെന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു നിമിഷം കൂടെ പറയുന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ നമ്മൾ കുറഞ്ഞ പക്ഷം രണ്ട് നിലകളിൽ കാണണം. ഒന്ന്, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്, അതായത് നമ്മൾ സഹിക്കേണ്ട സ്ഥാനത്ത്, മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ച് നമ്മളെ സ്നേഹിച്ചു. അവൻ നമ്മുടെ മീഡിയേറ്ററാണ്. ആ നിലയിൽ ഒരിക്കലും നമുക്ക് അവനെ മറക്കാനൊക്കത്തില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം ആയില്ല, അവൻ നമുക്ക് നല്ല മോഡലാണ്. അത് പറയാതിരിക്കാൻ എനിക്ക് ഒക്കത്തില്ല. നമ്മൾ ആരെ പകർത്തണമെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദ ലോർഡ്, കുക്ക് സാഹിബ് നല്ല ദൈവദാസനായിരുന്നു എനിക്കറിയാം. പക്ഷെ കുക്ക് സാഹിബിനെ പകർത്തണമെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ യേശുവിനെ പകർത്തണമെന്ന്. യേശുവിനെ പകർത്തണമെന്നാണ്. യേശുവിനെ പകർത്തിയാ പിന്നെ ഒരു കുഴപ്പവും വരികയില്ല, അസൂയ ഉണ്ടാകുകയില്ല, കുശുമ്പ് ഉണ്ടാകുകയില്ല, അധികാര കൊതി ഉണ്ടാകത്തില്ല. ദൈവത്തിന് സ്വാതന്ത്ര്യം, കുറുക്ക് വഴികളോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത യാതൊന്നും നമ്മളിൽ ഉണ്ടാകത്തില്ല. ഒരു പെർഫെക്റ്റ് ലൈഫ് നയിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ പെർഫെക്റ്റ് മോഡൽ കർത്താവായ യേശുവാണ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഒന്ന് തൊട്ട് പറഞ്ഞു നിർത്തട്ടെ. സാധു സുന്ദർസിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. കണ്ടിട്ടില്ലെങ്കിലും പുസ്തകങ്ങളിൽ കൂടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ജീവിക്കുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടില് രണ്ടു മൂന്ന് ദിവസം അതിഥിയായിട്ട് ഒരു ആംഗ്ലേയ ഭവനത്തിൽ ജീവിച്ചു. ഞാൻ പുസ്തകത്തിൽ വായിച്ചാ ഒരു ദിവസം അവിടെ ആ വീട്ടിലെ ഒരു കൊച്ചു മകള് ഇന്റർവെല്ലിന് വീട്ടിൽ വന്നു. വന്നപ്പോ മമ്മി പറഞ്ഞു, മമ്മി മോളെ നമുക്കൊരു ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നോക്കാൻ പറഞ്ഞു. ഗസ്റ്റ് റൂമിലോട്ട് നോക്കിയപ്പോ അദ്ദേഹം തലപ്പാവും ഒക്കെ കെട്ടി വീശയൊക്കെ വളർത്തിയ ഒരു മനുഷ്യൻ ഇങ്ങനെ കണ്ണു മടച്ച് മേലോട്ട് നോക്കിയിരിക്കുന്നു. ഇയാളൊന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ ഒരു വാക്കൊന്ന് പറഞ്ഞേച്ച് പോകാരുന്നെന്ന് ഈ കൊച്ചു വിചാരിച്ചു. പക്ഷെ സമയം കിട്ടിയില്ല, അങ്ങനെ തന്നെ ഇരുന്നു. അവൾ ദുഃഖത്തോടെ അങ്ങ് പോയി. രണ്ടാമത്തെ ദിവസം അവൾ സ്കൂളിൽ നിന്ന് വന്നപ്പോ ഇതേ ഇതുപോലെ തന്നെ ഇരിക്കുന്നു. ഒരു വാക്ക് പറയാൻ സമയം കിട്ടിയില്ല, അവളങ്ങ് പോയി. നടന്ന സംഭവം. മൂന്നാമത്തെ ദിവസം ആ കൊച്ച് വന്നപ്പോ ഉണ്ടല്ലോ, അദ്ദേഹം അവിടെ ഇല്ല. ആ സമയത്തേക്ക് അദ്ദേഹം പോയിരുന്നു. ഇത് ആരാണെന്നൊന്നും ആ കൊച്ചിനോട് തള്ള കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒന്ന് കണ്ടതേ ഉള്ളൂ. ആ കൊച്ച് വിതുമ്പിക്കൊണ്ട് അതിന്റെ അമ്മയോട് ചോദിച്ച ചോദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഇവിടെ നിർത്തുന്നു. മമ്മി, ജീസസ് എവിടെ പോയെന്ന്? നമ്മുടെ വീട്ടിൽ വന്ന ജീസസ് എവിടെ പോയെന്ന് അദ്ദേഹം പ്രസംഗിച്ച് ഈ കൊച്ചു കേട്ടില്ല. ഹീലിംഗ് സർവീസ് ഒന്നും നടത്തി കണ്ടില്ല. വെറുതെ ചില നിമിഷങ്ങളൊന്നും നോക്കിയത് മാത്രമേ ഉള്ളൂ. അവളുടെ മനസ്സിൽ പതിഞ്ഞത് യേശുവിന്റെ രൂപമാണ്, യേശുവിന്റെ ഇംപ്രഷനാണ്, യേശുവിന്റെ അപ്പിയറൻസ് ആണ് അവളെ സ്വാധീനിച്ചത്. അടുത്ത പറയുമ്പോ ആർക്കും എന്നോട് വിരോധം തോന്നരുത്. ആ വിരോധം വെച്ചുകൊണ്ട് യോഗങ്ങൾക്കൊക്കെ വിളിക്കാതിരിക്കുക, ഒന്നും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ആ സ്ഥാനത്ത് മമ്മി, നമ്മുടെ വീട്ടിൽ ഒന്ന് രണ്ട് ദിവസമായിട്ട് കഴിഞ്ഞുകൂടി ആ ചെകുത്താൻ എതുവഴിയാ പോയത് മമ്മി എന്ന് ചോദിക്കുന്ന ഒരു ഗതികേടുണ്ടാകുമോ? നമ്മളൊരു വീട്ടിൽ നിന്ന് പോകുമ്പോൾ യേശു അവിടെ നിന്ന് പോയി എന്നുള്ള പ്രതീതിയാണോ നമ്മൾ അവിടെ അവശേഷിപ്പിക്കുന്നത്? എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. പൈതലോ, നമ്മൾ യേശുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ നമ്മളുടെ പഴയ മനുഷ്യൻ കുറഞ്ഞിട്ട് യേശു നമ്മളിൽ വളർന്നിട്ട് ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറയുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ വളരുന്നില്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച മുഴുവൻ യോഗം നടത്തിയാലും ഒരു പ്രയോജനം. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യേശുവിനാൽ രക്ഷിക്കപ്പെടുക മാത്രമല്ല, യേശുവിനെ പറിച്ചു നട്ടവരായി യേശുവിന്റെ സ്വഭാവമുള്ളവരായി നമ്മളെ കാണുന്നവർ യേശുവിനെ കാണുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഞാനും വളർച്ച പ്രാപിക്കണം. ആ ബന്ധമാണ് ഈ നടക്കാൻ പോകുന്നത്. ശിരസും ശരീരവും തമ്മിലുള്ള ബന്ധം അവരുടെ നാളുകൾ ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്താനുരൂപമായ ഒരു വളർച്ച നമ്മുടെ കൺവെൻഷൻ മുഖാന്തരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കള്ളം പറയാത്ത, അതിശോക്തികൾ പറയാത്ത, പരദൂഷണം പറയാത്ത, വ്യഭിചാരം ചെയ്യാത്ത, മോഷ്ടിക്കാത്ത, യേശു ക്രിസ്തു മാത്രം ചെയ്യുന്ന ദിവ്യമായ അനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിന്റെ അനുഭവങ്ങളാക്കി മാറ്റിയ അങ്ങനെയുള്ള ദൈവജനങ്ങൾ അതെ എഴുന്നേറ്റ് വരട്ടെ. അവരെ ജയിക്കുവാൻ ലോകത്തിനൊരു ശക്തിക്കും സാധ്യമല്ല. എല്ലാവരും കൈകളെ ഉയർത്തി, എല്ലാവരും കൈകളെ ഉയർത്തി. ഒരു നിമിഷം നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഞാൻ അരിഷ്ട മനുഷ്യനായാലും എന്റെ നിലവിളി എത്ര ഭയങ്കരമായാലും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് സഹായമായി നിന്നത് യേശുവാണ്. അതുകൊണ്ട് ഞാൻ യേശുവിനെ ഓർത്ത് പിതാവേ അങ്ങയെ സ്തുതിക്കുന്നു. യേശു നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. നിത്യതയ്ക്ക് പോലും മാറ്റി കളയാൻ കഴിയാത്ത ഒരു ചിത്രമായി യേശു നിൽക്കട്ടെ. ഈ കൺവെൻഷനെ കർത്താവ് താൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് തന്റെ ആത്മാവിനാൽ നടത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണ്ടി ചോദിക്കുകയും ചെയ്യും.